മാരിഫത്തുൽ അബ്ദി ദീനഹു, ഏതൊരു മനുഷ്യനും തന്റെ ദീൻ എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. ആ ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ആദ്യം വേണ്ട കാര്യം എന്താണ് ദീൻ? മാ യുദാനു ബിഹി അൽ അബ്ദു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ മുമ്പാകെ വിചാരണക്ക് നിൽക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഏതെല്ലാം കാര്യങ്ങളിലാണോ നമ്മളെ വിചാരണ ചെയ്യുന്നത്, ഏതെല്ലാം വിഷയങ്ങളിലാണോ അവൻ നമുക്ക് ഉത്തരവാദിത്വം ചുമത്തുന്നത്, ആ കാര്യങ്ങളൊക്കെ തന്നെയും ദീനാണ്. അതുപോലെ തന്നെ മാ നദീനുല്ലാഹ ബിഹി ഫി ഹയാതിന ദുനിയ, നമ്മുടെ ഈ ഐഹിക ജീവിതത്തിൽ അള്ളാഹുവിന് വേണ്ടി നമ്മൾ കീഴ്പ്പെട്ടുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് മുഴുവനും ദീനാണ്. ആ ദീൻ എല്ലാ കാലക്കാരായ ആളുകൾക്കും ഒരേ ദീൻ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിനാണ് ഇസ്ലാം, അൽ ഇസ്ലാമുൽ ആം എന്ന് പറയാം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം തൊട്ട് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള മുഴുവൻ അമ്പിയാക്കളും പ്രബോധനം ചെയ്ത ദീൻ ഇസ്ലാം തന്നെയായിരുന്നു. അതാണ് അൽ ഇസ്ലാമുൽ ആം. ആ ദീൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തോട് കൂടിയിട്ട് പൂർത്തീകരിക്കപ്പെട്ടു. പൂർത്തീകരിച്ചുകൊണ്ട്, ദീൻ പൂർത്തീകരിച്ചുകൊണ്ട് നമുക്ക് നൽകിയിട്ടുള്ള ഈ അവസാനത്തെ രൂപം, അതിനാണ് അൽ ഇസ്ലാമുൽ ഖാസു, സവിശേഷമായ ഇസ്ലാം എന്ന് പറയുന്നത്. അത് പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തോട് കൂടിയിട്ട് അത് പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻ, ഈ ദീനല്ലാതെ ഇനി ആരെങ്കിലും മറ്റൊന്ന് തേടിയാൽ അത് അള്ളാഹ്ക്ക് സ്വീകാര്യമാവില്ല. മുഹമ്മദ് നബി പൂർത്തീകരിച്ചു തന്ന ഈ ദീൻ അൽ ഇസ്ലാമുൽ ഖാസ്, അതല്ലാത്ത മറ്റൊന്ന് ദീനായി ആര് തേടിയാലും ഫലൻ യുഖ്ബല മിൻ വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ, അവനിൽ നിന്നത് സ്വീകരിക്കപ്പെടുകയുണ്ടാവില്ല, അവൻ പരലോകത്ത് പരാജിതരിൽ പെടുകയും ചെയ്യും. ഈ ദീനിന്റെ ഘടന എന്താണ്? അതിന്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ്, പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ്, പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ്, മൂന്ന് സ്റ്റെപ്പുകളിലായിട്ടാണ് ദീനിനെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ് പുറമെയുള്ളതാണ്, അത് ബാഹ്യമായിട്ടുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് കുറച്ചുകൂടി ഉയരത്തിലുള്ളതും അത് ആന്തരികമായിട്ടുള്ളതുമാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ്, ഈ രണ്ട് സ്റ്റെപ്പുകളും പൂർത്തീകരിക്കുമ്പോൾ ഒരു പൂർണ്ണതയുടെ, പെർഫെക്ഷന്റെ ഒരവസ്ഥാവിശേഷം വരാനിരിക്കുന്നു. ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഈ ഓരോ സ്റ്റെപ്പുകളും നമ്മളൊന്ന് നോക്കുക. ഒന്നാമത്തേതിന് ഇസ്ലാം എന്ന് പറയും. ഒന്നാമത്തെ സ്റ്റെപ്പിന് ഇസ്ലാം എന്ന് പറയും. രണ്ടാമത്തെ സ്റ്റെപ്പിന് ഈമാൻ എന്ന് പറയും. മൂന്നാമത്തെ സ്റ്റെപ്പിന് ഇഹ്സാൻ എന്ന് പറയും. ഇസ്ലാം, ഈമാൻ, ഈ രണ്ട് പദങ്ങളും ഒരേ സിയാഖിൽ ഒരുമിച്ച് ഉപയോഗിച്ചാൽ അതിന്റെ വ്യത്യസ്തമായ അർത്ഥമാണ്. എന്നാൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഈ പദങ്ങൾ രണ്ടും മാറി മാറി ഉപയോഗിക്കുമ്പോൾ അതിന് ഒരേ അർത്ഥമാണ് വരിക. വെറും ഇസ്ലാം എന്ന് പറഞ്ഞാൽ ദീനാണ് ഉദ്ദേശിക്കുന്നത്, വെറും ഈമാൻ എന്ന് പറഞ്ഞാൽ ദീനാണ് ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് രണ്ട് പദവും ഒരുമിച്ച് ഉദ്ധരിച്ചു അൽ ഇസ്ലാമു അൽ ഈമാനു എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥമല്ല ഉദ്ദേശിക്കുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് അത് ബാഹ്യമായി, ദീനിന്റെ ബാഹ്യമായ തലം നമ്മൾ ഉൾക്കൊള്ളുന്നതാണ്. ബാഹ്യമായ തലം നമ്മൾ ഉൾക്കൊള്ളുന്നതാണ്. പുറമെ ഒരാൾ നോക്കിയാൽ അയാൾ ഇസ്ലാമാണ്, മുസ്ലിമാണ് എന്ന് തോന്നാവുന്ന അടിസ്ഥാനപരമായ കുറെ കാര്യങ്ങളുണ്ട്. അത് സ്വീകരിക്കുന്ന ഏതൊരാളെയും മുസ്ലിം എന്ന് പറയും. അയാളുടെ ഉള്ളു നോക്കേണ്ടതില്ല. അഅ്റാബികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് അവർ ഇസ്ലാം സ്വീകരിച്ചതായി പ്രഖ്യാപിച്ചു. കൂട്ടത്തിൽ അവർ പറഞ്ഞു, ആമന്ന, നബിയെ ഞങ്ങളും ഈമാൻ ഉൾക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, പാലത്തിലെ അഅ്റാബു ആമന്ന, അഅ്റാബികൾ, ഗ്രാമീണരായ അറബികൾ നബിയെ താങ്കളുടെ അരികിൽ വന്നുകൊണ്ട് പറയുന്നു, ഞങ്ങൾ ഈമാൻ ഉൾക്കൊണ്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന്. ഖുൽ, എന്നാൽ അവരോട് പറഞ്ഞേക്കൂ, ലം തുഅ്മിനു, ഇല്ല, ഈമാൻ ഉൾക്കൊണ്ടിട്ടില്ല, ആ ദർജയിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല. വലാക്കിൻ ഖൂലു അസ്ലംന, മറിച്ച് നിങ്ങൾ പറഞ്ഞുകൊള്ളുക ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു. മുസ്ലിം ആകാൻ ആവശ്യമായ കാര്യങ്ങൾ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വചനം പ്രഖ്യാപിക്കുന്നുണ്ട്, നമസ്കരിക്കാൻ പള്ളിയിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ധനമുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കുന്നുണ്ട്, റമദാനിൽ അവർ നോമ്പെടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവർ ഹജ്ജിന് പോരുന്നുണ്ട്. ഇങ്ങനെ ബാഹ്യമായ ഇസ്ലാമിന്റെ ഷിആറുകൾ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ മുസ്ലിമായി പ്രത്യക്ഷമായ തലം അത് പ്രാഥമിക തലമാണ്. ഒന്നാമത്തെ മർത്തബ ഇതാണ് അൽ ഇസ്ലാം. അത് കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ഒരാളാ ചെയ്യുന്ന കാര്യം അത് അർത്ഥവത്താവുകയും സ്വീകാര്യയോഗ്യമാവുകയും ചെയ്യണമെങ്കിൽ ആ തലത്തിൽ അയാൾ നിന്നു പോകരുത്, രണ്ടാമത്തെ തലത്തിലേക്ക് അയാൾ ഉയരണം. അതാണ് ഈമാൻ. അത് ആന്തരികമാണ്, അത് ആന്തരികമാണ്. അത് മിക്കവാറും കാര്യങ്ങളൊക്കെ മനുഷ്യന്റെ മനസ്സുമായും അവന്റെ അറിവുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട മുറപ്രകാരം വിശ്വസിക്കണം, അവന്റെ മലക്കുകളിൽ വിശ്വസിക്കണം, അവന്റെ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കണം, അതുപോലെ തന്നെ അവന്റെ ഏടുകളിൽ വിശ്വസിക്കണം, അതുപോലെ തന്നെ അന്ത്യദിനത്തിൽ വിശ്വസിക്കണം, അതുപോലെ തന്നെ ഖളാഇലും ഖദറിലും വിശ്വസിക്കണം. ഈ കാര്യങ്ങൾ അറിഞ്ഞ് ആ അറിവ് വിശ്വാസമായി അത് യഖീനായി ആർക്കും ഇളക്കാനോ അല്ലെങ്കിൽ സംശയം ജനിപ്പിക്കാനോ പറ്റാത്ത വിധം മനസ്സിൽ ഉറച്ചു കഴിയണം. അതുറച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് അതിന് അനുസൃതമായി അയാൾ ഇസ്ലാമിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന് കൂടുതൽ അർത്ഥവും കൂടുതൽ ഫലവും കൈവരും. ഈമാനുണ്ട്, ഈമാനോടുകൂടി നിസ്കരിക്കുമ്പോൾ നമസ്കാരത്തിന് മറ്റൊരർത്ഥം തന്നെ കിട്ടും. അതുപോലെ തന്നെ ഈമാനിൽ പ്രചോദിതനായിട്ടാണ് അദ്ദേഹം തന്റെ ധനം കൊടുക്കുന്നതെങ്കിൽ അതൊരു സാമൂഹ്യമായ നന്മ മാത്രമായിരിക്കില്ല, അത് അതിനപ്പുറമുള്ള ഏറ്റവും നല്ല ഒരു പുണ്യകർമ്മവും ആയിത്തീരും, അത് ഇബാദത്തായി തീരും. മറിച്ച് വേറെ തലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ മറ്റു രൂപത്തിലാണ് പോവുക. അതേപോലെ തന്നെ ഖളാ ഖദറിൽ വിശ്വസിച്ചു, അതുപോലെ തന്നെ അമ്പിയാക്കളിൽ വിശ്വസിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശ്വാസങ്ങൾ. ഈ വിശ്വാസം എന്ന് പറയുന്നത് രണ്ടാമത്തെ തലമാണ്. അത് കൂടുതൽ പഠിക്കുമ്പോൾ, കൂടുതൽ അറിയുമ്പോൾ, അറിവ് വർദ്ധിക്കും തോറും, അറിവ് കനത്തു പോകുമ്പോൾ ഈമാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആ ഈമാൻ അതിലെ എല്ലാ സംശയങ്ങളും തീർത്തിട്ട് ആർക്കും ഇളക്കാൻ പറ്റാത്ത വിധമാകുമ്പോൾ യഖീനായി തീരും. അതാണ് അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ തലം ഈമാൻ എന്ന് പറയുന്നത്. മൂന്നാമത്തേത്, ഇത് ഇസ്ലാം ഒരാള് ഉൾക്കൊണ്ടു, പുറമെ അങ്ങനെയായി. ആ പുറമെ മാത്രമല്ല, ഉള്ളിൽ ഈമാനും കൂടി സ്വീകരിച്ചു കഴിഞ്ഞു. അതിന്റെ ആന്തരികമായും ബാഹ്യമായിട്ട് മാത്രമല്ല, ആന്തരികമായും അയാൾ അള്ളാഹുവിന് വഴിപ്പെട്ടു എങ്കിൽ പിന്നീട് അദ്ദേഹത്തിന് വരുന്ന ഉന്നതമായ ഒരു മാനസികാവസ്ഥയുണ്ട്, അതാണ് ഇഹ്സാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, മൽ ഇഹ്സാൻ, എന്താണ് നബിയെ ഇഹ്സാൻ? ജിബ്രീൽ അലൈഹിസ്സലാമിന്റേതാണ് ചോദ്യം. അപ്പോൾ പറഞ്ഞു, അൻ തഅബ്ദുല്ലാഹ് കഅന്നക തറാ فإن لم تكن تراه فإنه يراك الله إنني عبادتي تيران كأنك تراه അവനെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ. നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മെ സൃഷ്ടിച്ച, നമ്മെ ഉടമപ്പെടുത്തുന്ന, നമ്മുടെ സ്ഥിതി പരിപാലിക്കുന്ന ഈ മുഴുവൻ ജഗത്തിന്റെയും മുഴുവൻ ലോകത്തിന്റെയും പ്രപഞ്ചത്തിന്റെയും ഉടമസ്ഥനും നിയന്താവും സൃഷ്ടാവുമായ അല്ലാഹ്, അവനെ നമ്മുടെ കൺമുന്നിൽ നമുക്ക് കാണാൻ കിട്ടുന്നു. അതിൽ വലിയൊരു ഭാഗ്യം വേറുണ്ടോ? അവനെ നമ്മൾ കണ്ണുകൊണ്ട് കാണുകയാണെങ്കിൽ അപ്പൊ നമുക്കുണ്ടാകുന്ന ഷൗഖ് അവനെ കാണാനും, എന്നിട്ട് അവന്റെ മുന്നിൽ അവന് ഇബാദത്ത് ചെയ്യാനുമുള്ള നമ്മുടെ ആഗ്രഹം, അദമ്യമായ ആഗ്രഹം, ആ ആഗ്രഹത്തിന്റെ അളവിന് വല്ല അറ്റവുമുണ്ടോ? അങ്ങനെ ഒന്നും ഉണ്ടാവണം, ഇത് മുറിഞ്ഞു പോകരുത്, എനിക്ക് ഈ കാഴ്ച തുടരണം. എന്തുമാത്രം വലിയൊരു ആഗ്രഹമാണ് ഇബാദത്ത്, ഷൗഖ് വത്തലബ്, ഷൗഖിന്റെയും തലബിന്റെയും അള്ളാഹുവിനെ കാണാൻ, ആ കാഴ്ച തുടർന്നു കിട്ടാൻ, അത് തുടരട്ടെ എന്ന ആഗ്രഹത്തോടുകൂടി, ആ തൊലവോടുകൂടി ഒരാൾ ഇബാദത്ത് ചെയ്താൽ എന്ത് പൂർണ്ണത ആ ഇബാദത്തിനുണ്ടാകും? ഇപ്പൊ ചിലർ ഇബാദത്തിന് നിൽക്കുമ്പോ അവിടെ മാന്തി, ഇവിടെ ചൊറിഞ്ഞ്, പറഞ്ഞ വാക്കിന് ഓർമ്മല്ല, പിന്നെ ഇവിടെ എത്തി ഓതി വെച്ചത് നിശ്ചയല്ല, അതൊക്കെ എന്താ, ഇബാദത്ത് പൂർണ്ണല്ലാത്തതുകൊണ്ടാണ്, ഇഹ്സാനിന്റെ ഘട്ടത്തിലേക്ക് എത്താത്തതുകൊണ്ടാണ്. ഇഹ്സാനിന്റെ ഏറ്റവും നല്ല ഘട്ടം ഇതാണ്, റബ്ബിനെ നിങ്ങൾ കാണുന്നു, നേരെ നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണാണ്. അതാണല്ലോ ജീവിതത്തിലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം, അതാണ് അള്ളാനെ കാണുക എന്നുള്ളത്. നമ്മുടെ സൃഷ്ടാവായ അള്ളാനെ നമുക്ക് കാണാൻ കിട്ടുക എന്നുള്ളത്. അങ്ങനെ കാണാനുള്ള ആ ഷൗക്കോടുകൂടി, ആ ത്വലവോടുകൂടി, ആ അദമ്യമായ ആഗ്രഹത്തോടുകൂടി, ആ തേട്ടത്തോടുകൂടി അവനെ നമ്മൾ കണ്ടാൽ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഇബാദത്ത് ചെയ്യുമോ അങ്ങനെ ഇബാദത്ത് ചെയ്യലാണ്. ഇനി ആ ഘട്ടത്തിലേക്ക് ചിലപ്പോൾ എല്ലാവർക്കും എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ഫൈലം തക്കുൻ തറാ അതിന്റെ തൊട്ട് താഴെയുള്ള ഒരു ഘട്ടമുണ്ട്. അവനെ നീ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ ഇങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ഉത്തമ ബോധ്യത്തിൽ നീ ഇബാദത്ത് ചെയ്താൽ എങ്ങനെ ഉണ്ടാകും? അതാണ് ഇബാദത്തുൽ ഖൗഫ് വൽ ഹറം. ഇബാദത്തുൽ ഖൗഫ് വൽ ഹറം, അള്ളാഹു ഇങ്ങോട്ട് കാണുന്നു അപ്പോഴുള്ള ആ പേടി. അതുകൊണ്ട് തന്നെ ആ പേടിയിൽ നിന്ന് അവനെ ഇഷ്ടപ്പെടാത്ത, അവന് വെറുക്കുന്ന, അവൻ കോപിക്കുന്ന എല്ലാ കാര്യത്തിൽ നിന്നും അകന്നു നിന്നുകൊണ്ട്, ഓടിയകന്നുകൊണ്ട് അവനെ പേടിച്ചുകൊണ്ട് നടത്തുന്ന ഇബാദത്ത്, ഈ രണ്ട് ഇബാദത്തുകളുമാണ് ആ രൂപത്തിൽ ഇബാദത്ത് ചെയ്യുന്ന മാനസികാവസ്ഥ. അതാർക്കാ കിട്ടുന്നത്? ഇസ്ലാം കഴിയണം, ഈമാൻ കഴിയണം, അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നതാണ് ഇഹ്സാൻ. ഇതാണ് ദീനിന്റെ മൂന്ന് മർത്തബ. നമ്മൾ എവിടെ നിൽക്കുന്നു? സ്വന്തത്തോട് നിങ്ങൾ തന്നെ വിചാരണ നടത്തുക. അവിടെ നിന്നാ മതിയോ? പോരാ. ഇസ്ലാമിൽ നിന്ന് ഈമാനിലേക്ക് വരണം, ഈമാനിൽ നിന്ന് ഇഹ്സാനിലേക്ക് പോകണം. ഇഹ്സാനിൽ ഇബാദത്തുൽ ഖൗഫ് വൽ ഹറബ് പോരാ, ഇബാദത്തു ശൗഖ് വ ത്വലബ്, ശൗഖിന്റെയും ത്വലബിന്റെയും ഇബാദത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റണം. ഇനി